الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. ستي شاسغ الإمام الكبير وكيع بن الجراح رحمه الله يدا وكيع بن الجراح رحمه الله يدا كتاب الزهد أن غرندة تلأ صحيح هاي حديث إن شاء الله نمله وهاي كان تدشي كنا أدل نابطرن دولم بابا غلند ألورو أثرر غلايت إن شاء الله نمله وهاي كان അതിനു മുമ്പ് ഇമാം വക്കീഅ് റഹ്മഹുള്ളയുടെ ചെറിയൊരു ചരിത്രം. അദ്ദേഹം ഹിജ്റ 129 ജനിക്കുന്നത്. ഹിജ്റ 129 അദ്ദേഹത്തിന് മുഴുവൻ പേര് വക്കീഅ് ബിൻ ജറാഹ് ഇബ്നു ഇബ്നു മലീഹ് ഇബ്നു ഫറസ് റുആസി ബിൻ കിലാബ് ഇബ്നു റബീഅ് ഇതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിന്റെ കുനിയത്ത് അബു സുഫിയാൻ എന്നാണ്. അദ്ദേഹം ഹദീസിന്റെ റാവിമാരിൽ ഉള്ള ആളാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. കാരണം വളരെ നേരത്തെ ഹിജ്റ 129 പറഞ്ഞ വളരെ നേരത്തെയുള്ള താബിഈങ്ങളിലെല്ലാം ഉൾപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ റാവിമാരിൽ ഉള്ളതാണ്. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഇൽമിന്റെ മേഖലയിലേക്ക് ഇറങ്ങുകയും പഠിക്കുകയും ചെയ്ത അഹ്ലുസുന്നയുടെ ഇമാമങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഷെയ്ഖുമാർ അൽ അഅ്മശ്, സുഫിയാൻ സൗരി റഹ്മഹുള്ള പോലെയുള്ളവർ അദ്ദേഹത്തിന്റെ ഷെയ്ഖുമാരാണ്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ പെട്ടവരാണ് ഇബ്നു മുബാറക് റഹ്മഹുള്ള, ഇബ്നു മുഈൻ, അൽ ഹുമൈദി, ഇബ്നു അബി ഷൈബ, അലിമാം അഹമ്മദ്, അതുപോലെ അലിബിൻ അൽ മദീനി റഹ്മഹുള്ള. ഇതിൽ വലിയ ഇമാമികളായിട്ട് അഹ്ലുസുന്നയിൽ ഉണ്ടായിരുന്നവരാണ്. ഇവരെല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ വലിയൊരു സാഹിദും അതുപോലെ തന്നെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹ് ധാരാളം സുന്നത്തായ നോമ്പുകൾ നോൽക്കുന്ന വ്യക്തിയായിരുന്നു. ഇമാം അഹമ്മദ് റഹ്മഹുള്ള അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ ഔ ആലിൽ ഇൽമി മിൻ വഖീഇ വലാ അസ്ബാബി അഹ്ലിൻ നുസ്കി മിൻ. വഖീഇനെ പോലെ വിശാലമായ അത്ര ഇൽമുള്ള വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ പോലെ നല്ല സ്വഭാവ ഗുണങ്ങൾ ഉള്ള വ്യക്തിയെയും. അതുപോലെ യഹ്യാ ബിൻ അക്തമൽ ഖാളി അദ്ദേഹം പറയുന്നുണ്ട്, സഹിബ്തു വഖീഇൻ ഫി സഫരി വൽ ഹദർ വകാന യസൂമു ദ്ദുഹ്റ വയഖ്തമു ഖുർആന കുല്ല ലൈല. ഞാൻ വഖീഇനോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്, അല്ലാത്തപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ധാരാളം നോമ്പ് നോൽക്കാറുണ്ട്, അധിക ദിവസങ്ങളിലും ഖുർആൻ പാരായണം ചെയ്യാറുണ്ട് എന്നുള്ള നിലയ്ക്കെല്ലാം പറയണത് കാണാം. അങ്ങനെ ഒരുപാട് ഫളുകളുള്ള വളരെ ശ്രേഷ്ഠനായ ഒരു ഇമാമാണ് ഇമാം വഖീഇ. അദ്ദേഹത്തെ പറ്റി യഹ്യാ ബിൻ യമാൻ പറയുന്നുണ്ട്, ഇന്ന ലിഹാദൽ ഹദീസ് റിജാലൻ ഖലഖഹുമുല്ലാഹു അസ്സ വജല്ല മുൻദു ഖലഖസ് സമാവാതി വൽ അർ വ ഇന്ന വഖീഇൻ മിൻഹും. ഈ ഹദീസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിച്ച സമയത്ത് തീരുമാനിച്ച ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് വഖീഇ എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയുന്നത് കാണാം. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 197 വർഷത്തിലാണ്. 197 വർഷത്തിന് അദ്ദേഹം മരണപ്പെടുന്നു. ഇൻഷാല്ലാ നമ്മൾ പറയുന്ന വിഷയം, ഈ കിതാബിന്റെ വിഷയം അസ്-സുഹ്ദ് എന്നാണ്. അപ്പൊ സുഹ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് സുഹ്ദ് എന്നുള്ളത്? അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ വത്തറുഖുഹു ലിഇഹ്തിഖാരിഹി. ഒരു സാധനം ഒരു വില കുറഞ്ഞ സാധനമായതുകൊണ്ട്, വലിയ ഗുണമില്ലാത്ത കാര്യമായതുകൊണ്ട് അതിനെ ഒഴിവാക്കുന്നതിനാണ് എന്ത് പറയുക, സുഹ്ദ് എന്ന് പറയുക. ഭാഷയിൽ ഇസ്തിലാഹിയായിട്ട് മതപരമായിട്ട് സുഹദ് എന്ന് പറഞ്ഞാൽ ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്നുണ്ട്, അസ്-സുഹ്ദു ഇബാറത്തുൻ അൻ ഇൻസിറാഫിർ റഗ്ബതി അൻ ഷൈഇൻ ഇലാ മാ ഹുവ ഖൈറുൻ മിൻ. സുഹദ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്ന് അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യത്തിലേക്ക് തിരിയലാണ്. ഒരു കാര്യത്തിൽ നിന്ന് അതിനേക്കാൾ ഉത്തമമായ കാര്യത്തിലേക്ക് താല്പര്യപ്പെടലാണ്. വശർത്തുൽ മർഗൂബി അൻഹു അൻ യകൂന മർഗൂബം ബിവജ്ഹി മിനൽ വുജൂഹ്. അവൻ ഒഴിവാക്കുന്ന കാര്യമുണ്ടല്ലോ, ഒരു നിബന്ധനയുണ്ട്, ആ ഒഴിവാക്കുന്ന കാര്യത്തിനോട് അവന് താല്പര്യം ഉണ്ടായിരിക്കണം. അവന് താല്പര്യമുള്ളൊരു വിഷയം അതിനേക്കാൾ ഉത്തമമായ ഒരു വിഷയത്തിന് വേണ്ടി ഒഴിവാക്കലാണ് സുഹദ് എന്ന് പറഞ്ഞ. ഫമൻ റഗിബ അൻ ശൈഇൻ ലൈസ മർഗൂബം ഫീഹി വലാ മത്ലൂബം ഫീ നഫ്സിഹി ലം യുസമ്മ സാഹിദൻ. തനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം അവനത് ഒഴിവാക്കുകയാണ്, അവനെന്ത് പറയില്ല, അവനതിനെ അതിന് സാഹിദ എന്ന് പറയില്ല. ഒരുത്തനും ഒരു കാര്യം താല്പര്യമില്ല, പക്ഷെ അവൻ വേറെന്തോ കാരണം കൊണ്ട് ഒഴിവാക്കുന്നുണ്ട്, അതിനെന്ത് പറയില്ല, അതിന് സാഹിദ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരുത്തന് താല്പര്യം ഉണ്ടായിരിക്കെ അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യത്തിന് വേണ്ടി ഒഴിവാക്കലാണ് സുഹൃദ് എന്ന് പറഞ്ഞ. ഇനി സുഹൃദിന്റെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, നമുക്ക് നേട്ടമുള്ള ഒരു കാര്യം, നമുക്ക് നേട്ടം മാത്രമുള്ള ഒരു കാര്യം അത് ഒഴിവാക്കുക എന്നുള്ളത് തികച്ചും വിഡിത്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഉലമാക്കൾ പറയാറുണ്ട്. ദുനിയാവിന്റെ വിഷയങ്ങളിൽ തന്നെ നേട്ടം പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യങ്ങളുണ്ടാവും, അത് സുഹൃദിന്റെ പേര് ഒഴിവാക്കുക എന്നുള്ളത്. ഇനി സുഹൃദിനോടൊപ്പം നാം കേൾക്കാറുള്ള മറ്റൊരു പേരാണ് അൽ വറഅ എന്ന്, വറഅ എന്നുള്ളത്. വറഅും സുഹൃദും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, സുഹൃദ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ മാത്രം മുഴുകുക എന്നതാണ് സുഹൃദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ, അല്ലാത്തവ ദുനിയാവെന്ന് ഒഴിവാക്കുക. വറഅ എന്ന് പറഞ്ഞാൽ പരലോകത്ത് ദോഷം ചെയ്യുന്ന കാര്യങ്ങളെ ഒഴിവാക്കലാണ്, സംശയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, പരലോകത്ത് ഉപദ്രവം ഉണ്ടാക്കും എന്നുള്ള നിലക്കുള്ള കാര്യങ്ങളെ ഒഴിവാക്കലാണ് അൽ വറഅ എന്നുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ ഇതാണ് സുഹൃദ് വറഅ എന്നുള്ള രണ്ട് കാര്യങ്ങൾ. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള സുഹൃദിന്റെ ഇനങ്ങളെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന കിതാബിൽ സുഹൃദിന്റെ ഇനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. നാലെണ്ണമാണ് സുഹൃദിന്റെ ഇനങ്ങൾ. ഒന്നാമത്തേത് സുഹൃദ് ഫിൽ ഹറാം വഹുവ ഫർളു ഐൻ, ഹറാമായ കാര്യങ്ങളോടുള്ള വിരക്തി. അതെന്താണ്? ഒരു വ്യക്തിയുടെയും മേലെ നിർബന്ധമാണ് ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് വസുഹുദ് ഫി ശുബ്ഹാത്ത്, ശുബ്ഹത്തായിട്ടുള്ള വിഷയങ്ങളിലുള്ള വിരക്തി, സംശയം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ. അത് ചില സമയത്ത് വാജിബാകും, കാരണം സംശയം കൂടുതലാണെങ്കിൽ ഒഴിവാക്കൽ വാജിബാകും. ഇനി സംശയം അത്ര ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കൽ മുസ്തഹബായിട്ട് മാറും, അത് ഓരോ കാര്യങ്ങൾ അനുസരിച്ച്. മൂന്നാമത്തേത് വസുഹുദും ഫിൽ ഫുളൂൽ, അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുത്തന്റെ ആവശ്യത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത്. അത് പിന്നെ നമ്മൾ നേരത്തെ മുമ്പൊക്കെ സൂചിപ്പിച്ച പോലെ സംസാരം, നോട്ടം, ഭക്ഷണം, അതുപോലെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് പരിധി വിട്ട് ചെയ്യുക എന്നത്. നാലാമത്തെ സുഹൃദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത എല്ലാത്തിൽ നിന്നും കൽബ് തഅല്ലുഖാവുന്നത് ഒഴിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം കൽബ് തഅല്ലുഖാവുക, ഇതാണ് നാലാമത്തെ ഇനം സുഹൃദ് എന്ന് പറയുന്നത്. അത് ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയായിരിക്കും. ഇവിടെ സുഹൃദ് ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ സുഹൃദ് ദുനിയാവിനോടുള്ള സുഹൃദ് വിരക്തി, അതിന്റെ ആ നിസ്സാരത മനസ്സിലാക്കി അതിനെ കൽബിൽ നിന്ന് ഒഴിവാക്കലാണ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ കൽബിൽ നിന്ന് ദുനിയാവിനോടുള്ള ആ ബന്ധം തഅല്ലുഖ് ഒഴിവാക്കലാണ്. അങ്ങനെ ഒഴിവാക്കുന്നത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടേ ശരിയാവുള്ളൂ. മൂന്ന് കാര്യങ്ങൾ അവന് യഥാർത്ഥത്തിൽ ഒറ്റ ആലോചിച്ചാലാണ് ഒരു കാര്യത്തിനോടുള്ള വിരക്തി അല്ലെങ്കിൽ ദുനിയാവിനോടുള്ള വിരക്തി അവന് ശരിയാക്കാൻ സാധിക്കുള്ളൂ. ഒന്നാമത്തേത് ദുനിയാവിന്റെ നിസ്സാരത മനസ്സിലാക്കുക എന്നതാണ്. ദുനിയാവിന്റെ നിസ്സാരത, അത് കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. كمثل غيث أعجب الكفار نباته ثم يحيجه فتراه مصفرا ثم يكون حطاما. ഒരു ദുനിയാവിന്റെ ഉപമ അല്ലാഹു തആല സൂറത്തുൽ ഹദീദിൽ പറയുന്നത്, അത് കളിയും വിനോദവും അതുപോലെ പരസ്പരം പെരുമ നടിക്കലും സമ്പത്തും കുട്ടികളും ധാരാളം ഉണ്ട് എന്ന് കാണിക്കലും, അത് മാത്രമാണ്. ഒരു കൃഷിക്കാരൻ അവന്റെ വിത്തിറക്കിയിട്ട് മഴ പെയ്ത് ചെടി മുളക്കുമ്പോൾ അത്ഭുതം ഉണ്ടാക്കുന്നത് പോലെ, പിന്നെ അത് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അത് വറ്റി വരേണ്ടത് നശിച്ചു പോകും. അതുപോലെ ദുനിയാവുന്ന വിട്ടുപോകേണ്ടി വരും, അവനൊരിക്കലും കാലാകാലം നിലനിൽക്കുന്നതല്ല. എന്നിട്ട് അള്ളാഹു തആല അവസാനം പറയുന്നത് മറ്റാ ഗുറൂറാണ്, കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ്. ഒന്നാമത്തേത് ദുനിയാവിന്റെ നിസ്സാരത മനസ്സിലാക്കണം. രണ്ടാമത്തേത് അവന് ബോധ്യം വരണം അന്ന വറാഹദാറൻ അഅളമു മിൻഹു ഖദറൻ വഅജല്ല ഖത്റ, പിന്നെ അവന്റെ പിന്നിൽ അഥവാ ദുനിയാവിന് ശേഷം ദുനിയാവിനേക്കാൾ വലുതായിട്ടുള്ള ഒരു കാര്യം വരാനുണ്ട്, പരലോകം അവന് വരാനുണ്ട് എന്നുള്ളത് അവൻ ചിന്തിച്ച് ബോധ്യപ്പെടണം, പരലോകത്തിനെ കുറിച്ചുള്ള ബോധം. മൂന്നാമത്തേത് അവൻ മനസ്സിലാക്കണം ദുനിയാവിലെ എന്തെങ്കിലും കാര്യം അവൻ ഒഴിവാക്കി എന്നതുകൊണ്ട് മഅരിഫതുഹു ബിഅന്ന സുഹദഹു ലാ യംനഉ ശൈഹൻ കതബലഹു മിൻഹ വ ഹർസഹു അലൈഹി ലാ യജ്ലിബു ലഹു മാ ലാ ലം യഖ്ലിബ് ലഹു മിൻഹ. ഒരു ദുനിയാവിൽ അവൻ എന്തെങ്കിലും ഒഴിവാക്കി എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയത് ഒന്നും കിട്ടാതെ പോവില്ല എന്ന് മനസ്സിലാക്കണം. അള്ളാഹു തആല രേഖപ്പെടുത്തി എന്ത് ചെയ്യും? എല്ലാവർക്കും ലഭിക്കും, അത് കിട്ടാതെ പോവില്ല, അത് അവന് ബോധ്യപ്പെടണം. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഒരുത്തന്റെ ദുനിയാവിനോടുള്ള വിരക്തി യഥാർത്ഥത്തിൽ പൂർണ്ണമായി അവന് ഉൾക്കൊള്ളാൻ സാധിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി സുഹൃദും തസവ്വുഫും തമ്മിലുള്ള ഒരു ബന്ധം, പല ആളുകൾക്കും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്താണ് സുഹൃദ്, എന്താണ് തസവ്വുഫ്, സൂഫിയത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ സാഹിദികളെ കണ്ട് സൂഫിയാണെന്ന് പറയും, സൂഫികളെ കണ്ട് സാഹിദാണെന്ന് പറയും. ഈ പല രീതിയിൽ കാണാൻ സാധിക്കും. അത് തന്നെ ഈ സൂഫി എന്നുള്ള ഒരു രീതി വന്നത് തന്നെ ജുഹുദിൽ അതിരി കവിഞ്ഞിട്ടാണ്. മുൻകാലക്കാരിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, പിന്നീട് അവർ ബിദ്അത്തുകൾ കടത്തി കൂട്ടുകയും അതിൽ നിന്ന് പഴച്ചു പോവുകയുമാണ് ചെയ്തത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിദ്അത്തുകൾ പ്രത്യേകിച്ച് സുഹുദിന്റെ വിഷയത്തിൽ രണ്ട് രീതിയിലാണ് വന്നത്. ഒന്നാമത്തേത് ഇളാഫാത്ത് മിഖ്ദാരിയത്ത് ഫി തുർഖിൽ ഇബാദത്തിൽ മഷ്റൂഅ, ശറഅക്കപ്പെട്ടിട്ടുള്ള ഇബാദത്തുകളുടെ അളവ് വർദ്ധിപ്പിച്ചിട്ട്, അതായത് നിസ്കാര നോമ്പൊക്കെ ഉണ്ടാവും, അതിന്റെ അളവ് വർദ്ധിപ്പിച്ചിട്ട് അവർ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് മൂന്നാളുകൾ വന്നിട്ട് പറഞ്ഞ സംഭവം, ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും, അതുപോലെ രാത്രി ഉറങ്ങില്ല, അതുപോലെയുള്ള വിവാഹം കഴിക്കില്ല, അതുപോലെയുള്ള ശറഈയിലുള്ള കാര്യങ്ങൾ പരിധി വിട്ട് ചെയ്തു. രണ്ടാമത്തേത് ഇളാഫാത്തു നൗഇയത്തി ഫീ തുർഖിൽ ഇബാദത്തിൽ മശ്റൂഅ, പുതിയ കാര്യങ്ങൾ ഇബാദത്താണ് നിലക്ക് കടത്തിക്കൂട്ടി, പുതിയ പുതിയ ഇബാദത്തുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ അങ്ങനെ കടത്തിക്കൂട്ടി. അപ്പൊ ആദ്യകാലത്ത് സൂഫികൾക്ക് ഉണ്ടായിരുന്ന ബിദ്അത്ത് ഉള്ള കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുക എന്നതായിരുന്നു. പിന്നീട് കാലം കഴിഞ്ഞ് എന്തുണ്ടായി, അവര് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ യഥാർത്ഥത്തിൽ സുഹദിന്റെ പരിധി എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നതും സഹാബാക്കൾ മനസ്സിലാക്കി തന്നതും, അല്ലെങ്കിൽ സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, ആ പരിധിയിൽ നിൽക്കുക എന്നുള്ളതാണ് ജുഹുദിന്റെയും പരിധി. അതിനപ്പുറത്തേക്ക് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ അത് പല പിഴച്ച വിശ്വാസത്തിലേക്കും പിഴച്ച രീതിയിലേക്കും എല്ലാം എത്തിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഇത് ഈ വിഷയം ഇനിയും കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്, പക്ഷെ നമ്മൾ അതിലേക്ക് അധികം കടക്കുന്നില്ല, നമ്മൾ കിതാബിലേക്ക് കടക്കുകയാണ്. ഷെയ്ഖ് ഫസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബസ്മല കൊണ്ട് തുടങ്ങി, അൽഹംദുലില്ലാഹി വഹ്ദാ വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലിഹി വസല്ലമ തസ്ലീമ, ഹംദും സലാത്തും നിർവഹിച്ചു. ഉലമാക്കൾ അവരുടെ കിതാബുകൾ തുടങ്ങാറുള്ളത് പോലെ ആദ്യമായി അദ്ദേഹം കൊടുക്കുന്ന ഒരു അഥർ, ഹദ്ദസന സുഫിയാൻ അൻ അംറിൻ ബിഅംറി ബിൻ അൽഖമ അൻ അബി വാഖിദി ലൈസി ഖാല, അബു വാഖിദി ലൈസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, تابعنا على الاعمال في الدنيا فلم نجد شيئا ابلغ في عمل الاخره من الزهد في الدنيا, ഞങ്ങൾ ദുനിയാവിൽ ചെയ്യാവുന്ന കർമ്മങ്ങളെ ശരിക്ക് പരിശോധിച്ചു, അതിനെക്കുറിച്ച് പരിശോധിച്ചു. ഫലം നജിദ് ഷൈഅൻ അബ്ലഗ ഫീ അമലിൽ ആഖിറ, പരലോകത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന നേട്ടം തരുന്ന ഒരു കർമ്മമായിട്ട് മിന സുഹ്ദി ഫി ദുനിയാ, ദുനിയാവിനോടുള്ള സുഹൃദിനേക്കാൾ വേറൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം എല്ലാ തിന്മയുടെയും അടിസ്ഥാനം എന്തായിരിക്കും, ഹുബ്ബ് ദുനിയ ആയിരിക്കും. ഏത് തിന്മ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്, ദുനിയാവിനോടുള്ള ഹുബ്ബാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നന്മയിൽ മുന്നേറണമെങ്കിൽ എന്തുണ്ടാവണം, ദുനിയാവിനോടുള്ള ഹുബ്ബ് അവന്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ ഒരാളുടെ കൽബിൽ ഒരിക്കലും ദുനിയാവിനോടുള്ള ഹുബ്ബും അള്ളാഹുവിനോടുള്ള ഹുബ്ബും ഒരുമിക്കൂല. മുൻകാലക്കാരായ ആളുകൾ പ്രവാചകന്മാരെ നിഷേധിക്കാനും തിന്മയിൽ മുഴുകാനും ഉണ്ടായ കാരണം എന്താണ്, ദുനിയാവിനോടുള്ള ഹുബ്ബാണ്. ഇത് നിലനിൽക്കുന്നതാണ്, ഇത് ആസ്വദിക്കാനുള്ളതാണ്, ഈ നിലക്ക് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ പരലോകത്തെ ഉപകാരപ്പെടുന്ന വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ് സുഹുദ് ഫി ദുനിയ. ദുനിയാവിൽ പരലോകത്തേക്ക് ഉപകാരപ്പെടാത്ത കാര്യങ്ങളെ നാം നമ്മുടെ ഒഴിവാക്കുക, നമ്മുടെ കൽവിൽ അതിനൊരു സ്ഥാനവും ഇല്ലാതെ ഒഴിവാക്കുക. നമ്മുടെ കൽവിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് മാത്രമാക്കി മാറ്റുക എന്നത്. രണ്ടാമത്തെ ഒരു അസർ, ഖാല സുഫിയാൻ الزهد في الدنيا قصر العمل ليس بأقل الغليظ ولا لبس العباية. الزهد في الدنيا ദുനിയാവിനോടുള്ള സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിസറുൽ അമൽ, ഒരുത്തന്റെ ദുനിയാവിലുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ദുനിയാവിന്റെ വിഷയങ്ങളിൽ മാത്രം മുഴുകുക എന്നുള്ളതിനെ പിടിച്ചു വെക്കലാണ്, അല്ലെങ്കിൽ അത് കുറക്കലാണ്. ദുനിയാവിന്റെ വിഷയങ്ങളിൽ മാത്രം മുഴുകുക എന്നുള്ളതിനെ കുറക്കലാണ്. എന്നിട്ട് പറഞ്ഞു ലൈസ ബി അഖ്ലിൽ ഖലീൽ, പരുവരുത്ത ഭക്ഷണം കഴിക്കലോ, വല ലിബ്സിൽ അബായ, കട്ടിയുള്ള കമ്പിളി പോലെയുള്ള കട്ടിയുള്ള വസ്ത്രം ധരിക്കലോ അല്ല. ഇത് പറയാനുള്ള കാരണം, സുഹദിന്റെ പേരും പറഞ്ഞ് പല ആളുകളും തസവുഫിന്റെ ആളുകൾ തുടങ്ങിയത് എങ്ങനെയാണ്, അവര് നല്ല ഭക്ഷണങ്ങൾ കഴിക്കില്ല, നല്ല മധുരമുള്ളതോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കഴിച്ചിരുന്ന നല്ല ഭക്ഷണങ്ങൾ അവർ കഴിക്കില്ല, ഏറ്റവും മോശമായ കട്ടിയുള്ള ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുക. അതുപോലെ തന്നെ വസ്ത്രത്തിൽ നല്ലൊരു വസ്ത്രം അവർ ധരിക്കില്ല, നല്ല പരുവരുത്ത വസ്ത്രങ്ങളാണ് അവർ ധരിക്കുക. അപ്പൊ സുഫിയാൻ സൗരി റഹ്മഹുള്ള പറയുന്നത് സുഹദി എന്ന് പറഞ്ഞാൽ അമലിലുള്ള ദുനിയാവിലുള്ള പ്രതീക്ഷ ഒഴിവാക്കലും ദുനിയാവിന്റെ വിഷയങ്ങളിൽ മുഴുകൽ ഒഴിവാക്കലുമാണ്, അല്ലാതെ ഇതുപോലെയുള്ള കടുത്ത ഭക്ഷണം കഴിക്കലോ അല്ലെങ്കിൽ കടുത്ത വസ്ത്രം ധരിക്കലോ അല്ല. ഈ രണ്ട് അസറുകൾ ആദ്യം കൊടുക്കാനുള്ള കാരണം, ഒന്ന് സുഹദിന്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞിരുന്നു, രണ്ട് സുഹദിന്റെ പരിധി നമുക്ക് പറഞ്ഞിരുന്നു എന്നാണ്. കിതാബിൽ ഒന്നാമത്തെ ബാബു മൗഇദത്തുന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ് സുഹദ്, ജുഹുദിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളാണ്. حدثنا جعفر بن برقان عن زياد بن الجراح عن عمرو بن ميمون الأودي قال قال رسول الله صلى الله عليه وسلم لرجل رسول الله صلى الله عليه وسلم വ്യക്തിയോട് പറഞ്ഞു يغتنم خمسا قبل خمس അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പായി അഞ്ച് കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. ഹയാതക ഖബ്ല മൗതിക് നിന്റെ മരണത്തിനു മുമ്പ് നിന്റെ ജീവിതത്തെ, വസിഹതക ഖബ്ല സിഖമിക് നിന്റെ രോഗത്തിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ, വഫറാഖ ഖബ്ല ശുഗ്ലിക് നിന്റെ തിരക്കിനു മുമ്പ് നിന്റെ ഒഴിവു സമയത്തെ, വശബാബിക ഖബ്ല ഹറമിക് നിന്റെ യുവത്വം വാർദ്ധക്യത്തിനു മുമ്പ് നിന്റെ യുവത്വത്തെ, വഗിനാക ഖബ്ല ഫഖരിക് ദാരിദ്ര്യത്തിനു മുമ്പ് നിന്റെ ഐശ്വര്യത്തെ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസാണ്. സുഹുദിന്റെ കിതാബുകൾ എടുത്തു കഴിഞ്ഞാൽ ഉലമാക്കൾ ആദ്യം കൊടുക്കുന്ന ഒരു ഹദീസാണ്. ഇപ്പോ സഹീഹ് മുസ്ലിം എടുത്താലും അതിൽ കിതാബ് സുഹുദ് എടുത്താലും എല്ലാം ആദ്യം കൊടുക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ്. അഞ്ച് കാര്യങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം. കാരണം ഈ സുഹുദ് ഫിദ്ദുനിയ എന്ന് പറഞ്ഞാൽ തന്നെ ദുനിയാവിലുള്ള പ്രതീക്ഷ എടുത്ത് ഒഴിവാക്കുക എന്നുള്ള, ദുനിയാവിലുള്ള പ്രതീക്ഷ, ദുനിയാവിൽ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ. ഒന്ന് ജീവിതം, നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ എന്താ, നമ്മൾ ജീവിക്കാൻ ഇനിയും കുറെ കാലം ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ആരെങ്കിലും മരണം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്തയിലല്ല നമ്മൾ പോവുക. നമുക്ക് ഇനി നമുക്ക് നാളേക്കുള്ള കാര്യങ്ങളും മറ്റന്നൊക്കെയുള്ള കാര്യങ്ങളും ഒരു പത്ത് വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളും നമ്മുടെ ചിന്തയിൽ വരിക. നമ്മൾ അധികം അതിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. അപ്പൊ അത് അതിന് അവസാനം വെക്കുന്ന മരണത്തിന് മുമ്പ് അത് നീ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം, നമ്മൾ എപ്പോഴും ആരോഗ്യത്തിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. നമുക്ക് ആരോഗ്യമുണ്ട്, അത് നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഈ നിലക്കായിരിക്കും ചിന്ത. പക്ഷേ രോഗം എന്നുള്ള ഒരു കാര്യം അതിന് തടസ്സമായി വരാനുണ്ട്. അതുപോലെ തന്നെ നിന്റെ ഒഴിവ് സമയം, ആളുകൾ ഒഴിവ് സമയം വേറെ, ഒഴിവ് സമയമാണ് പല വിധത്തിലുള്ള വിനോദങ്ങൾക്കും ബാക്കിയുള്ളതിനൊക്കെ ഉപയോഗിക്കുക. അതിനു മുമ്പ് അത് തിരക്കിലാകുന്ന ഒരു സമയം വരാനുണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നിന്റെ യുവത്വം വാർദ്ധക്യത്തിന് മുമ്പ് ഉപയോഗിക്കാൻ പറഞ്ഞു. അതായത് യുവാക്കൾക്ക് പ്രത്യേകിച്ച് മറന്നു പോകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ വൃദ്ധന്മാരെല്ലാവരും നമ്മളെ പോലൊരു പ്രായം കഴിഞ്ഞിട്ടാണ് അവരെത്തിയിട്ടുള്ളത്. അവരാരും വൃദ്ധന്മാരായി ജനിച്ചതല്ല. അങ്ങനെ ഒരു കാലം നമുക്കും വരാനുണ്ട്, നേരെ നിൽക്കാൻ പറ്റാത്ത, തൊലി ചുളിഞ്ഞു പോകുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അതിനു മുമ്പ് യുവത്വത്തെയും ഉപയോഗിക്കാൻ. അതുപോലെ നിനക്കുള്ള സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിന് മുമ്പ് ഈ സമ്പത്തിനെയും ഉപയോഗിക്കാൻ. ഈ ഹദീസ് സുഹുദിന്റെ ഒരു അസ്ലായിട്ട് കിതാബുകളിൽ ഉലമാക്കൾ കൊടുക്കാറുള്ളതാണ്. നമ്മൾ വളരെയധികം ചിന്തിക്കണം, നമ്മൾ എന്താണ് നമുക്ക് ദുനിയാവിലുള്ള സമയം, ദുനിയാവിൽ നാം എന്താണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത അസർ ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു സഈദ് ഇബ്നു അബി ഹിന്ദ് അൻ അബീഹി അൻ ഇബ്നു അബ്ബാസ് قال قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞു نعمتان مغبون فيهما كثير من الناس الفراغ والصحه. ഇതും നേരത്തെ പറഞ്ഞ ഹദീസിനോടൊപ്പം കൊടുക്കുന്ന ഹദീസാണ്. രണ്ട് അനുഗ്രഹങ്ങൾ, അധിക ആളുകളും വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ, അൽ ഫറാഖ് വസിഹ, ഒഴിവ് സമയവും ആരോഗ്യവും. ഒഴിവ് സമയവും ആരോഗ്യവും, കാരണം സഹോദരങ്ങൾ നമുക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന ഒരു സമയം പിന്നെ ഒരിക്കലും നമുക്ക് കിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിവിടെ കുറച്ച് സമയം നിർണയിച്ചു തന്നിട്ടുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം എന്ന് പറഞ്ഞ കാര്യം കിട്ടില്ല. മരണത്തിന്റെ സമയത്ത് ഒരുത്തൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ദുനിയാവിലേക്ക് മടക്കിയിട്ട് കുറച്ച് നേരം കൂടി കിട്ടുമെന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവന് ചിന്തിക്കാൻ മാത്രം സമയം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒഴിവ് സമയം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടത്തിലായിരിക്കും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് സമയം പറഞ്ഞ ഒരു കാര്യമേ ഉണ്ടാകാൻ പാടില്ല. ഞാൻ എന്താ ചെയ്യാ, ഒന്നും ചെയ്യാനില്ലല്ലോ, ബോറടിക്കുന്ന എന്നുള്ള സംസാരം ഒരു മുഅ്മിന് ഉണ്ടാവുക തന്നെയില്ല. അതുപോലെ വസിഹ, അവന്റെ ആരോഗ്യവും. അള്ളാഹു സുബ്ഹാനഹു വതആല നിയമത്തുകളുടെ വിഷയത്തിൽ നാളെ പരലോകത്ത് ആദ്യം ചോദിക്കുന്ന കാര്യമാണ് ഞാൻ നിനക്ക് ആരോഗ്യം തന്നില്ലേ എന്നത്. ആ ആരോഗ്യത്തിൽ നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അധിക ആളുകളും വഞ്ചിതരായി പോകുന്ന കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അടുത്തൊരു അസർ ഹദ്ദസന യസീദ് ഇബ്നു ഇബ്രാഹിം അൻ ബക്കർ ഇബ്നു അബ്ദില്ലാഹ് അൽ മുസ്നി ഖാല كانت امرأة متعبدة باليمن يمني ധാരാളം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. وكانت اذا امست قالت يا نفس വൈകുന്നേരമായി കഴിഞ്ഞാൽ ആ സ്ത്രീ പറയും يا نفس നഫ്സേ അല്ലൈലു ലൈലതുകി ഈ രാത്രി നിനക്കുള്ളതാണ്. لا ليله لك غيرها ഇതല്ലാതെ ഒരു രാത്രി നിനക്കില്ല. فجتهدت അവൾ ആ രാത്രി ധാരാളമായിട്ട് പരിശ്രമിക്കും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ആ വിഷയങ്ങൾ. واذا اصبحت അവൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഖാലത്ത് അവൾ പറയും യാ നഫ്സ് നഫ്സേ അല്യൗമു യൗമിക്കി ഈ ദിവസം നിന്റെ ദിവസമാണ്. ലാ യൗമു ലക്കി ഗൈറുഹു ഫജ്തഹദത് ഇതല്ലാതെ ഒരു ദിവസം നിനക്കില്ല. ധാരാളം അള്ളാഹുവിന് വേണ്ടി അത് ആശ്രി പരിശ്രമിക്കും. അതായത് മുൻഗാമികളുടെ ഒരു ഫഹ്മാണ്. അതായത് നമ്മൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ബാക്കിയുള്ള ചില ഹദീസുകൾ പറഞ്ഞതുപോലെ രാവിലെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം പ്രതീക്ഷിക്കുക എന്നത്, വൈകുന്നേരമായി കഴിഞ്ഞാൽ രാവിലെ പ്രതീക്ഷിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന് യോജിച്ചിട്ടുള്ള കാര്യം തന്നെയല്ല. കാരണം അവൻ ഏത് സമയത്തും ഒരുങ്ങേണ്ടതും അവൻ ഏത് സമയത്തും അവൻ ചിന്തിക്കേണ്ടതും അവന്റെ പരലോകമാണ്. അവൻ ജീവിക്കുന്നത് പരലോകത്തേക്കാണ്. എത്ര എത്ര ആളുകളാണ് രാവിലെ എഴുന്നേൽക്കുകയും രാത്രി ഖബറിലാവുകയും ചെയ്തത്, അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുകയും രാവിലെയാകുമ്പോൾ ഖബറിലാവുകയും ചെയ്തത്. നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വയം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്, ഓരോ ദിവസവും ഓരോ രാത്രിയും ഇത് നിന്റെ അവസാനത്തെ ദിവസമാണ്, ഇത് നിന്റെ അവസാനത്തെ രാത്രിയാണ് എന്നുള്ള നിലയ്ക്ക്. ഇത് ദുനിയാവിനോടുള്ള വിദഗ്ധയുടെ ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ്, ഞാനിത് വിട്ടേച്ച് പോകേണ്ടതാണ് എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാവുക. ഇതെനിക്ക് കാലാകാലത്തിനുള്ള ഭവനമല്ല എന്നുള്ള ബോധം ഉണ്ടാവുക എന്നത്. അടുത്ത ബാബ്, ബാബു മൻ ഖാല ഉദ്ദ നഫ്സക ഫിൽ മൗത, നിന്റെ നഫ്സിനെ മരണത്തിന് വേണ്ടി ഒരുക്കുക എന്ന് പറയുന്ന ബാബ്. അതിലൊന്നാമത്തേത്, ഹദ്ദസന സുഫിയാൻ അൻ ലൈസൻ മുജാഹിദ് അൻ ഇബ്നു ഉമർ ഖാല അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബഅലി ജസദി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ശരീരത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഫഖാല യാ അബ്ദുള്ളാഹ് കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ, നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയോ ഒരു യാത്രക്കാരനെ പോലെയോ ആവുക. വഅദുദ് നഫ്സക മഅൽ മൗത, നീ മരണത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരുങ്ങുന്ന അവസ്ഥയിലായിരിക്കുക, മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള അവസ്ഥയിലായിരിക്കുക. സഹോദരങ്ങളെ, നമുക്ക് എപ്പോ വേണമെങ്കിലും മരണം വന്നെത്താം, എപ്പോ വേണമെങ്കിലും മരണം വന്നെത്താം. ഏത് സമയത്തും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് സൂക്ഷിക്കാൻ സാധിക്കും? അള്ളാഹുവിനെ ധിക്കരിക്കുന്നതും ഹറാമിലേക്ക് പോകുന്നതും സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് വെക്കും, നമ്മൾ കിടന്നുറങ്ങുമ്പോ ചൊല്ലുന്ന ദുആ, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ, നിന്റെ നാമത്തിൽ ഇതാ ഞാൻ മരിക്കാൻ പോവുകയാണ്, നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരുത്തൻ മരണത്തിലേക്ക് പോകുന്നത് പോലെയാണ് ഒരുത്തൻ ഉറക്കത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അവൻ ഏറ്റവും നല്ല രീതിയിൽ ഉപവെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ശുദ്ധിയായി അള്ളാഹുവിനോട് ദിക്റുകൾ ചെയ്ത് അള്ളാഹുവിന്റെ തൗഹീദ് സാക്ഷ്യപ്പെടുത്തി അവൻ ഒരുങ്ങിപ്പോവുകയാണ്. അള്ളാഹു തആല പറഞ്ഞതാണ്, ഉറക്കം എന്നുള്ളത് അഹുൽ മൗത്താണ്, മരണത്തിന്റെ സഹോദരനാണ്. അപ്പൊ സഹോദരങ്ങൾ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു ഉപദേശം, ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. നിനക്കൊരു ബന്ധം കൽബിൽ ഈ ദുനിയാവിനോട് ഉണ്ടാകാൻ പാടില്ല, അതിനുള്ള സ്ഥലമല്ല ദുനിയാവ്. നിന്റെ കൽബിലുള്ള ബന്ധം, ചിന്ത പരലോകവുമായിട്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. വലിയ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു ഉപദേശമാണ്. അതുപോലെ തന്നെ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുക എന്നത്. അടുത്തത്, ഹദ്ദസന വഖീഉ അൻ സുഫിയാൻ അൻ ലൈസ് അൻ മുജാഹിദ് ഖാല ഖാല ലി ഇബ്നു ഉമർ, മുജാഹിദ് റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, യാ മുജാഹിദ്, എ മുജാഹിദ്, ഇദാ അസ്ബഹ്ത ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ മസാ, രാവിലെയായാൽ നിനക്ക് നിന്റെ സ്വന്തത്തിൽ വൈകുന്നേരത്തെ കുറിച്ചുള്ള സംസാരം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണ്ട, അഥവാ അതുവരെ ഉണ്ട് എന്നുള്ള ചിന്തയിൽ ജീവിക്കണ്ട. വൈദാം സൈത ഫലാ തുഹദ്ദിസ് നഫ്സക ബിസ് സബാഹ്, വൈകുന്നേരമായാൽ രാവിലെ വരെ ഞാൻ ജീവിക്കും എന്നുള്ള ബോധത്തിലും നീ ആകേണ്ട. വഹുദ് മിൻ സിഹ്ഹതി ഖബ്ല സിഖമി, നിന്റെ ആരോഗ്യത്തെ നിന്റെ രോഗത്തിനു മുമ്പ് നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. വമിൻ ഹയാതിക ഖബ്ല മൗതി, നിന്റെ ജീവിതത്തെ മരണത്തിനു മുമ്പ് നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. ഫൈനക ലാ തദ്രി മസ്മുക ഗദൻ, നിനക്കറിയില്ല നാളെ നിന്റെ പേരെന്തായിരിക്കുമെന്ന്, നാളെ നിന്റെ പേരെന്തായിരിക്കുമെന്ന് നിനക്കറിയില്ല. നാളെ ഇന്ന് നമ്മൾ മരിച്ച നാളെ നമ്മുടെ പേരെന്താ? മയ്യത്ത് എന്നായിരിക്കും. നാളെ എന്താണ് നമ്മുടെ പേര് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് രാവിലെയായാൽ വൈകുന്നേരത്തെയോ വൈകുന്നേരമായാൽ രാവിലെയോ പ്രതീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു കേട്ട ഉപദേശമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ് മുജാഹിദ് റഹിമഹുല്ലാ. ആ ശിഷ്യനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ് ഈ വാക്കുകൾ. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിന്റെ ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ ഒരു ചിന്തയായിട്ടുണ്ടാകണം. പലപ്പോഴും പിശാചി നമ്മളെ വഞ്ചിപ്പിക്കുന്ന കാര്യം മരണത്തിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാതാക്കലാണ്, അതിനെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുത്തലാണ്. ബാക്കിയുള്ള ചിന്തകളിൽ നമ്മളെ മുഴുകിപ്പിക്കും, മരണത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മെ മറപ്പിക്കുകയും ചെയ്യും. അടുത്ത റിവായത്ത്, ഹദ്ദസ്നാ അൽ-അഅ്മശ് അൻ അബ്ദുല്ലാഹി ഇബ്നു മർറഹ് ഖാല അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉബ്ദുല്ലാഹ് കഅന്നകും തറൂനഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നത് പോലെ. വഉദ്ദു അൻഫുസകും ഫിൽ മൗത, നിങ്ങളുടെ നഫ്സിനെ മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കുക. വഅലമു അന്ന ഖലീലൻ യുഅനീകും ഖൈറും മിൻ കസീറിൻ യുൽഹീകും, നിങ്ങൾ മനസ്സിലാക്കുക വളരെ കുറച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്കൊരു ഖനിയാക്കി നിങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടുന്നതാണ് ഒരുപാട് നിങ്ങളെ അശ്രദ്ധയിലാക്കുന്ന ഒരുപാട് കിട്ടുന്നതിനേക്കാൾ ഉത്തമം. വഅലമു അന്നൽ ബിർറലായ ബില വന്നൽ ഇസ്മലാ യുൻസ. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, പുണ്യം ഒരിക്കലും നശിക്കുകയില്ല. പുണ്യം ചെയ്യുക എന്നുള്ളത് നശിക്കുകയില്ല. വഅന്നൽ ഇസ്മലാ യുൻസ, പാപം എന്നുള്ളത് മറക്കപ്പെടുന്ന കാര്യവുമല്ല. അതായത് താക്കീത് ചെയ്യുകയാണ്, പിന്നെ തർഹീബിന്റെ ബാബിൽ ഭയപ്പെടുത്തിക്കൊണ്ട് നീ ചെയ്യുന്ന പാപങ്ങൾ നാളെ മരണത്തിന് ശേഷം നിനക്കെതിരായി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അതുപോലെ പുണ്യങ്ങൾ നിനക്ക് ഉപകാരമുള്ള അവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ ദുനിയാവില് നമുക്ക് ഒരുപാട് ലഭിച്ചിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നമ്മൾ മറന്നു പോകുന്നതിനേക്കാൾ ഉത്തമം എന്താണ്? കുറച്ച് കാര്യങ്ങൾ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് നിലനിർത്തുന്നതാണ്, അതാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതാണ് അബുദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. അബുദർ റളിയല്ലാഹുവിന്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഗൗരവം. അബുദർദ റളിയല്ലാഹു വലിയ കച്ചവടക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ദീന് പഠിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള വിഷയങ്ങളിലും സമയം ചെലവഴിച്ച വളരെയധികം ജാഹിദായിരുന്ന സഹാബിയാണ് അബുദർദ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ഉപദേശം വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അടുത്ത ബാബ്, ബാബു ഖില്ലത്തുൽ ളഹക്, ചിരി കുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബാബ്, ചിരിക്കുന്നത് കുറക്കുക എന്നത്. حدثنا ابو العميس عن ابي طلحه الاسدي قال سمعت انس بن مالك يقول قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم برنو لو تعلمون ما اعلم لضحكتم قليلا ولبكيتم كثيرا. رسول الله صلى الله عليه وسلم പറഞ്ഞാണ് ഞാൻ അറിഞ്ഞെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. ഇത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴ് ആകാശവും നരകവും സ്വർഗവും കണ്ടിട്ടുള്ളതാണ്. നരകത്തിലെ ശിക്ഷകൾ നേരിട്ട് കണ്ടതാണ്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കണ്ടതാണ്, അറിയുന്നതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, വളരെ കൂടുതൽ നിങ്ങൾ കരയുമായിരുന്നു. നമ്മൾ എന്താണ് അവസാനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർത്ത് കരഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പാപങ്ങൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞതെന്നാണ്? നമ്മൾ ഗൗരവത്തിലായി, നമ്മൾ ദുനിയാവിന്റെ പിന്നാലെയാണ്. ദുനിയാവിന്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ കുറെ സമ്പത്തുണ്ടെന്നല്ല, കളിയും ചിരിയും തമാശയുമായിട്ട് ദുനിയാവിൽ തമാശ കളിച്ച് നടക്കുന്ന അവസ്ഥ നമ്മൾ മറന്നുപോവുകയാണ്. അധികമായ ചിരി കൽബിനെ കൊന്നുകളയും, ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അത് ചിരി വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൽബിനെ കൊന്നുകളയുന്ന കാര്യമാണ്, അത് മരിപ്പിച്ച് കൽബ് കടുത്തു പോകുന്ന കാര്യമാണ്. നമ്മൾ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. റസൂലുള്ള ഇത് പറയണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏറ്റവും അധികം ഇൽമുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന, പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെ കുറിച്ച് ഗൗരവത്തിൽ അറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണിത്. അടുത്ത അസർ, ഹദ്ദസന സുഫിയാൻ ഇബ്നു സുഫിയാൻ അൻ മൻസൂർ അൻ അബി റസീൻ അൻ റബീഉ ബിൻ ഖുസം ഫലിയൽഹഖു ഖലീല വല്യബുക്കു കസീറ. ഈ ആയത്തുകൾ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അവരിങ്ങനെ കളിയാക്കി ചിരിക്കുന്ന, കളിയും ചിരിയുമായി മുഴുകുന്ന ആളുകളാണ്. അവരെ പറ്റി പറഞ്ഞു ഫല്യല്ഹഖു ഖലീല, അത് ഉദ്ദേശം കാല ദുനിയ, ദുനിയാവില് നിങ്ങൾ കുറച്ച് ചിരിച്ചോളി. വല്യബുക്കു കസീറ കാല അല്ലാഹിറ, ഇതിന്റെ തഫ്സീർ പറയാണ് അത് പരലോകമാണ്, പരലോകത്ത് നിങ്ങൾ കൂടുതൽ കരയുകയും ചെയ്തോളി. അപ്പൊ ദുനിയാവില് പറഞ്ഞല്ലോ പരലോകത്തിനെ മറന്നുകൊണ്ട് ചിരിയും തമാശയുമായി പോവുക എന്നുള്ളത്, പരലോകത്ത് നമ്മൾ കരയേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും. ആ കുറപ്പുള്ള കാര്യം നമുക്ക്, ആ കുറപ്പുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരിക്കുന്നു, പരലോകത്ത് നമ്മൾ ഒഴുത്തേൽക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുങ്ങാതെ നമ്മൾ ദുനിയാവിൽ ചിരിയും കളിയിലും മുഴുകിയാൽ വലിയ നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ അതേ ഹദീസ് ഒന്നുകൂടി കൊടുത്തിരിക്കുകയാണ്, നമ്മൾ വായിക്കുന്നില്ല. അടുത്ത ബാബ്, ബാബു ഫിൽ ബുക്ക, കരയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്, കരയുന്നതുമായി ബന്ധപ്പെട്ട്. حدثنا مسعر المسعودي عن عبد الرحمن مولى آل طلحة عن عيسى بن طلحة عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه برنو لن يلج النار من بكى من خشية الله حتى يعود اللبن في الضرع. الله سبحانه وتعالى بايبت كوند كارينا ورتن نرغت لك پرويشك إلا ايد وره ور اغتل لن كارنة تبالي ترشت لك پرويشك ند وره. അള്ളാഹു സുബ്ഹാനഹു വ തആല ആലോചിച്ച് കരയുന്നതിന്റെ മഹത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കല്ലാതെ അള്ളാഹുവിനോട് കരയാൻ സാധിക്കുകയില്ല. നാം ചിന്തിക്കണം. ഉലമാക്കൾ പറഞ്ഞ പോലെ നിനക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയ, വേണച്ചിട്ട് കരയ, അള്ളാഹിനെ ആലോചിച്ചിട്ട് അങ്ങനെയെങ്കിലും കരയാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ള ശിക്ഷകൾ, അതിനെക്കുറിച്ച് ആ നിഅമത്തുകൾക്ക് നന്ദി കേടാണല്ലോ കാണിക്കണെന്നുള്ള കുറ്റബോധം, ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്ത, അതുകൊണ്ട് നാം കരയേണ്ടതാണ്. അങ്ങനെ കരയുന്ന ആള് നരകത്തിൽ പ്രവേശിക്കുകയില്ല. അടുത്ത حدثنا عبد الجبار بن الورد ونافع بن عمر عن ابن ابي مليكة ابن ابي مليكة رحمه الله بريان قال مر رجل على عبد الله بن عمرو عبد الله بن عمرو رضي الله عنه അടുത്തേക്ക് ഒരുക്കലൂടെ ഒരു വ്യക്തി പോയി وهو ساجد في الحجر عبد الله بن عمرو അദ്ദേഹത്തിന്റെ വീടിനകത്ത് സുജൂദിലായിരുന്നു وهو يبكي അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് فقال അപ്പോൾ അദ്ദേഹം ചോദിച്ചു اتعجب ان അബുക്കിയ മിൻ ഖശിയത്തില്ല, ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് കരയുന്നതിൽ നിങ്ങൾ നീ അത്ഭുതപ്പെടുകയാണോ? വഹാദൽ ഖമറു യബ്കി മിൻ ഖശിയത്തില്ല, ഈ ചന്ദ്രൻ ഉണ്ടല്ലോ ഈ ഖമറ് അതുവരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയും, അതുവരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയും. നമുക്കറിയാം അവകാശഭൂമികൾക്ക് ഇടയിലുള്ള എല്ലാ ശിക്ഷകളും കല്ലും ചെടികളും വൃക്ഷങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തസ്ബീഹ് ചെയ്യുന്ന അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാണ് അവർ എല്ലാവരും. നമുക്കത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമാണ്, എല്ലാം തസ്ബീഹിലാണ്. അപ്പൊ അവര് വരെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്ത് കൊണ്ട് കരയുന്നവരാണ്. അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം, നമ്മുടെ അവസ്ഥ എന്താണ്? പാറക്കല്ലിനേക്കാൾ കടുത്തു പോയിട്ടുണ്ടോ നമ്മുടെ ഹൃദയം? പാറക്കല്ല് പോലും ചില പാറക്കല്ലുകൾ പൊട്ടിപ്പിളർന്ന് വെള്ളം വരുന്നു അള്ളാഹു തആല പറയുന്നത്, അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് അതുപോലും തകർന്നു പോകും. അതിനേക്കാൾ കടുത്തുപോയ ഹൃദയമാണോ നമുക്കുള്ളത്? നാം ഗൗരവത്തിൽ ചിന്തിക്കണം, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് നാം കരയുകയും വേണം. അതുപോലെ ഹദ്ദസ്നൽ മസ്ഊദി അൻ ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ ഖാല ഖാല അബ്ദുല്ലാഹി ഇബ്നു സൈഫുകൾ പെട്ട അബ്ദുള്ള അദ്ദേഹത്തിന്റെ മകനോട് പറയാണ്, യാ ബുനയ്യ എന്റെ മോനെ, ഇബ്കി മിൻ ദിക്രി ഖതീഅതിക, നിന്റെ പാപങ്ങൾ ആലോചിച്ച് നീ കരയുക, നിന്റെ പാപങ്ങളെ ആലോചിച്ച് നീ കരയുക. ഹദീസുകളിൽ വന്നിട്ടുള്ള വിഷയമാണ് പാപങ്ങളെ ആലോചിച്ച് കരയുക എന്നുള്ളത്. നാം പാപങ്ങൾ നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലുമായിട്ട് ധാരാളം ചെയ്തിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് ആലോചിച്ച് നാളെ പരലോകത്ത് ഇതൊരു ഭാരമായിട്ട് എനിക്ക് വരുമോ എന്നുള്ള ചിന്തയിൽ കരയുക എന്നുള്ളത് വലിയ ഫളുള്ള ഒരു കാര്യമാണ്. حدثنا اسماعيل بن ابي خالد ابن عن قيس بن ابي حازم عن عبد الله بن رواحه بكى عبد الله بن رواحه കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് فبكت امراته അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കരയാൻ തുടങ്ങി فقال لها അപ്പോൾ ഈ عبد الله بن رواحه ചോദിച്ചു ഭാര്യയോട് പിന്നെ ما يبكي നീ എന്താണ് കരയുന്നത് നിന്നെ എന്താണ് കരയിപ്പിച്ചത് فقالت അപ്പോൾ പറഞ്ഞു رايتك بكيت നിങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ ഞാനും കരഞ്ഞതാണ് فبكيت ഞാനും കരഞ്ഞു അപ്പോൾ فقال ابو عبد الله بن رواحه പറയാണ് انی امبئت انی وارد ولم انب عنی صادر എനിക്ക് ഖുർആനിൽ നിന്നെല്ലാം അറിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നാളെ കൊണ്ടുവരുന്ന ഒരാളായിട്ടാണ് ഞാൻ പരലോകത്ത് വരിക, ഒരു നേതാവായിട്ടായിരിക്കില്ല, ആളുകളുടെ നേതാവായിട്ടല്ല അല്ലാതെയുള്ള ആളുകളായിട്ടാവും എന്നെ കൊണ്ടുവരിക എന്നുള്ളത് പരലോകത്തേക്ക് വരുന്ന അവസ്ഥയാണ്. നമ്മുടെ ഓരോരുത്തരെയും ഓരോ സംഘങ്ങളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കലേക്ക് വിചാരണക്ക് ഓരോ ഉമ്മത്തായിട്ട് വരുന്ന അവസ്ഥയുണ്ട്, അവിടെ നമ്മൾ ചെന്ന് നിൽക്കേണ്ട അവസ്ഥയുണ്ട്. ഇതെല്ലാം നമ്മൾ മറന്നു പോവുകയാണ്. മുൻഗാമികളെ നോക്കൂ, അവര് അതിനെക്കുറിച്ചുള്ള ചിന്ത എത്രത്തോളമായിരുന്നു, അങ്ങനെ വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അവർ കരഞ്ഞിരുന്നത് ആലോചിച്ചു നോക്കി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എന്താണ് പരലോകത്തിനെ കുറിച്ചുള്ള ചിന്ത എന്ന് നമ്മൾ ആലോചിക്കണം. حدثنا ابي عن ابي ابراهيم ابن مهاجر عن مجاهد قال ابو ذر رضي الله عنه ابو ذر رضي الله عنه برنو عطت السماء وحق لها ان تطا ആകാശം ഭാരം കാരണത്താൽ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ആകാശം അതിന് അർഹമാണ് ആ ശബ്ദം ഉണ്ടാവാൻ. ما فيها موضع شبر الا وفيه ملك ساجد, അതിൽ ഒരു ചാണ് സ്ഥലമില്ല ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ. വലൗ തഅലമൂന മാ അലം, ഞാൻ അറിയുന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നതാണ്, മാ തലദ്ദത്തും മഅ നിസായിക്കും അലൽ ഫുർഷാത്ത്, നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ ഭാര്യയുമായി ആസ്വദിക്കില്ല. വല ഖറജ്തും ഇല സഅദാതി തജ്അറൂന വതബ്കൂൻ, കരഞ്ഞുകൊണ്ട് നിങ്ങൾ വഴികളിലൂടെ ഇറങ്ങി ഓടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അതിന്റെ ഗാംഭീര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ പേടിച്ചോടി നടക്കുന്ന അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, നമുക്കത് ബോധ്യപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മയ്യത്തിനെ ഖബറിൽ വെക്കുമ്പോ ആ മയ്യത്തിന്റെ നിലവിളി അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ പരസ്പരം ഇങ്ങനെ കഫൻ ചെയ്യുകയും മയ്യത്ത് വെക്കില്ലായിരുന്നെങ്കിൽ ഞാനത് അറിയിക്കുമായിരുന്നു. അത് അറിഞ്ഞ പിന്നെ നമുക്ക് സാധിക്കൂല. അതിന്റെ ഭയപ്പാടും അതിന്റെ ഗൗരവം നമ്മൾ അറിഞ്ഞാൽ പിന്നെ ഒരു മയ്യത്തിനെ ഖബറിൽ കൊണ്ടുപോയി വെക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഗൗരവമുള്ള വിഷയങ്ങളാണ് സഹോദരങ്ങൾ നമുക്ക് വരാനിരിക്കുന്നത്.
നമ്മൾ മറന്നുപോയി എന്നുള്ളത് ഇതൊന്നും ഇല്ല എന്നുള്ളതിനർത്ഥമല്ല, ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതിനർത്ഥമല്ല, ഇതൊന്നും നമ്മൾക്ക് അത് മറന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളമായി അള്ളാഹുവിനെ ഓർത്ത് കരയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അസറ് ഹദ്ദസ്ന അൽഅമശ് അൻ ഉമാറ ഇബ്നു ഉമൈർ അൻ അബിൽ അഹ്വസ് ഖാല ഖാല അബ്ദുല്ലാഹ് തഅവ്വദു അൽ ഖൈറ ഫഇന്ന അൽ ഖൈറ ബിൽ ആദ, നിങ്ങൾ ഒരുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ശീലമാക്കുക, നന്മകൾ ശീലമാക്കുക, പിന്നെ നന്മ എന്നുള്ളത് ശീലത്തോടു കൂടിയാണ് ഉണ്ടാവുക. അതായത് ഈ ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹുവിനോർത്ത് കരയിലൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന്, അങ്ങനെയല്ല, ഇതൊക്കെ ഒരു ശീലമായി വരുന്ന അള്ളാഹുവിനോർത്ത് ദിക്ർ വർദ്ധിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം നാം ഓരോരുത്തരും ഉണ്ടാകേണ്ടത്. അഞ്ചാമത്തെ ബാബ്, ബാബുൽ മൗത്ത് വസ്സിഫത്തുഹു, മരണവും അതിന്റെ സിഫത്തുകളും മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. حدثنا سفيان عن منصور عن مجاهد اولم يروا اننا ناتي الارض ننقصها من اطرافها അവരെ കാണുന്നില്ലേ നാം ഭൂമിയെ ചുരുക്കി കൊണ്ടിരിക്കുന്നു എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു قال الموت മരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ചുരുക്കുന്നു എന്നുള്ള ഉദ്ദേശം മരണമാണ് എന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഓരോ ദിവസവും ഈ ഭൂമിയിൽ എത്ര ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട്, എത്ര ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത്, അതിൽ നമ്മൾ ഇല്ല എന്നുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ള എണ്ണത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ജീവിക്കാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം, മരണത്തെക്കുറിച്ചുള്ള ഭയവും നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഹദ്ദസന സുഫിയാൻ അൻ താരിഖ് ഇബ്നു അബ്ദുറഹ്മാൻ അൻ സാലിബ് ഇബ്നു അബ്ദുല്ലാഹ് ഹത്താ യാതിയക യഖീൻ ഹത്താ യാതിയക യഖീൻ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ അൽ മൗത്ത് എന്ന് പറഞ്ഞു കാണാം, അൽ മൗത്ത്. അതുപോലെ ഹദ്ദസന സുഫിയാൻ അൻ ഇബ്നു അബി നജീഹ് അൻ മുജാഹിദ് മുജാഹിദ് റഹിമഹുല്ലാ വന്നാസിഗാതി ഗർഖാ, ആഴത്തിൽ ചെന്ന് വലിച്ചു കൊണ്ടുവരുന്നതാണ് അവിടെ പറഞ്ഞു. ഖാല അൽ മൗത്ത് മരണത്തെയാണ് ഉദ്ദേശം. വന്നാശിതാത്തിന നല്ല രീതിയിൽ സമാധാനത്തിൽ വിളിച്ചു കൊണ്ടുവരുന്നവർ, ഒരു മുഅ്മിനിന്റെ മരണം അതും മൗത്താണ് ഉദ്ദേശിക്കുന്നത്. വസാബിഹാത്തി സബ്ഹ അത് ഉദ്ദേശിക്കുന്നത് മൗത്ത് മരണമാണ്. ഫസാബിഖാത്തി സബ്ഖ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും മരണമാണ്. മരണത്തെ അവസ്ഥകൾ പറയാണ്. ഒരു കാഫിറിന്റെയും ഒരു മുഅ്മിന്റെയും മരണം എങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നല്ല രീതിയിൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം മുന്നേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ്, അതിനെക്കുറിച്ചുള്ള ചിന്തയിലായിരിക്കണം. അടുത്ത അസർ ഹദ്ദസന സുഫിയാൻ അൻ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു ഖൈൽ ഇബ്നു തുഫൈൽ ഇബ്നു അബി ഖൈബ അൻ അബീഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅത്തിർ റാജിഫതു തത്ബഉഹ റാദിഫ ജാഅൽ മൗത് ബിമാ ഫീഹ് ജാഅത്തിർ റാജിഫ, ആ ഭയമുണ്ടാക്കുന്ന ഏറ്റവും ഗൗരവമുള്ള കാര്യം വരും, തത്ബഉഹ റാദിഫ അതിനെ പിന്തുടർന്നുകൊണ്ട് സംഭവിക്കും എന്നുള്ളതിനെ ജാഅൽ മൗത് ബിമാ ഫീഹ്, അത് മരണം അത് കൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വരും എന്നുള്ളതാണ്. മരണം നമ്മുടെ അടുത്തേക്ക് അതുമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് വരും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. ഹദ്ദസന ബുഷൈർ ബിൻ മുഹാജിർ ഖാല സമീഉത്തുൽ ഹസൻ ഹസൻ റഹിമഹുല്ലാ പറഞ്ഞു വൽതഫത്തി സാഖ് ബിസാഖ്, കണങ്കാലും കണങ്കാലും കൂട്ടിപ്പടയുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം ഹുമാ സാഖാക ഇദൽതഖത ഫിൽ കഫൻ, നീ കഫൻ ചെയ്യുന്ന സമയത്ത് നിന്റെ കാലുകളെ ഒരുമിച്ച് വെച്ച് കെട്ടുന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. മറ്റു ചില റിവായത്തിൽ വഹാഖ് റഹിമഹുല്ലാ പറഞ്ഞു വൽതഫത്തി സാഖ് ബിസാഖ്, കണങ്കാലും കണങ്കാലും കൂട്ടിപ്പടയുക എന്ന് പറഞ്ഞാൽ അദ്ദുന്യാ ബിൽ ആഖിറ, ദുനിയാവ് ആഖിറത്തുമായിട്ടുള്ളതാണ്. കാരണം മരണം എന്ന് പറഞ്ഞാൽ എന്താ, ദുനിയാവെന്ന് പരലോകത്തേക്കുള്ള പോക്കാണ്. അപ്പൊ അത് രണ്ടുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു അസർ ഹദ്ദസ്ന സുഫിയാൻ അൻ അബീഹ് അൻ മുന്ദിർ സൗരി അബി അലാ അനു റബീഉ ബിൻ ഹൈസം فاما ان كان من المقربين فروح وريحان സൂറത്തുൽ വാഖിയയിൽ പറയുന്നത് മുഖരിബീങ്ങൾപ്പെട്ട ആളുകൾക്ക് വിശിഷ്ടമായ വിഭവങ്ങളും നല്ല സമാധാനവും അതുപോലെയുള്ള അവസ്ഥയായിരിക്കും. قال അദ്ദേഹം പറഞ്ഞു هذا له عند الموت, അത് അവന്റെ മരണത്തിന് അവനുള്ളതാണ്. ويحب له في الاخره الجنه, അവന് സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിയയിലെ واما ان كان من المكذبين الضالين فنزل من حميم, കളവായിട്ടുള്ള ആളുകൾ കുഫ്ഫാറുകൾ അവർക്ക് തിളച്ചു മറിയുന്ന വെള്ളമാണ് അവരുടെ തലയുടെ മുകളിലൂടെയും എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഹാദാ ലഹു ഇൻദൽ മൗത്ത് വൈഹബ്ബു ലഹു ഫിൽ ആഖിറത്തിന്നാർ, നരക മരണത്തിന്റെ സമയത്ത് അവന്റെ അവസ്ഥ അങ്ങനെയായിരിക്കും, അവന് നരകവും ഒരുക്കി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, സ്വർഗം നരകവും എന്താണോ അതിനനുസൃതമായ അവസ്ഥയിലായിരിക്കും നമ്മുടെ മരണത്തിന്റെ അവസ്ഥ, അതിന്റെ ബുദ്ധിമുട്ട് അത്രത്തോളം വലുതായിരിക്കും. നാം അതിനെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ വൽതഫത്തി സാഖ് ബിസാഖ് എന്നുള്ളതിന് അൽ അംറു ബിൽ അംർ, കാര്യങ്ങൾ തമ്മിൽ
കൂട്ടിപ്പിഴയുന്നത്, അതുപോലെ തന്നെ ആ മരണസമയത്തുള്ള വെപ്രാളം, ഇതെല്ലാം മുഫസ്സിരീങ്ങൾ അർത്ഥം വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിരിക്കണം, മരണത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. ഇതെല്ലാം ഈ കിതാബിൽ പറയുന്ന എന്താണ്, സുഹൃദ് എന്ന് പറഞ്ഞാൽ തന്നെയും ദുനിയാവ് നിരർത്ഥകമാണ്, ഇത് നിലനിൽക്കില്ല, ഇതെനിക്ക് കാലാകാലം ജീവിക്കാനുള്ളതല്ല എന്നുള്ള ബോധം ഉണ്ടാവലാണ്. ആ ബോധത്തിൽ അതിനേക്കാൾ ഉത്തമമായ പരലോകത്തിന് വേണ്ടി പണിയെടുക്കലാണ്. അപ്പൊ നമ്മൾ ഗൗരവത്തിൽ വിഷയങ്ങളെ ചിന്തിക്കണം. ബാബുൽ ഹദീസ് അൻ ബനി ഇസ്രായീൽ, ബനി ഇസ്രായീലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. സമീഅത്തുൽ അമശ് യഖൂലു ഫീ ഖൗലിഹി അസ്സ വജല്ല ബലാ മൻ കസബ സയ്യഅത വ അഹാതത് ബിഹി ഖതീഅ. യഹൂദികളെ കുറിച്ച് ജൂതന്മാരെ പറ്റി പറഞ്ഞതിന് ശേഷം പറയാണ്, പാപങ്ങൾ ചെയ്യുകയും അതുപോലെ അതിന്റെ വലയിൽ പെട്ടുപോയ ആളുകൾ, അവർ പറഞ്ഞിട്ട് പറയാണ് ഖാല മാത ബിദം ബിഹി, അവരവരുടെ പാപത്തിന്റെ വിഷയത്തിൽ അതിലായിക്കൊണ്ട് മരണപ്പെട്ടു. അതായത് ബനു ഇസ്രായേലുകൾ അവര് ഒരുപാട് കുഫറും നിഷേധവും എല്ലാം കാണിച്ച് ജീവിച്ച അവർ മരണസമയത്ത് അവരുടെ അവസ്ഥ അവരുടെ ചെയ്ത പാപങ്ങളുടെ അനുസൃതമായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബലാ മൻ കസബ സയ്യഅത വഹാത ബിഹി ഖതീഅ, ഈ ആയത്തിനെ അശ്ശിർക്ക്, അവർ ശിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടു എന്നുള്ളതും നമുക്ക് പറയണത് കാണാൻ സാധിക്കും. അടുത്ത ഒരു അസർ ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഹദ്ദസ്ന അൽ മസ്ഊദി അൻ അംറ് ബിൻ മുറ അൻ ഇബ്രാഹിം അൻ ഇൽഖിമ അൻ അബ്ദുല്ലാ قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم برنوا ما لي وللدنيا انما مثلي ومثل الدنيا كراكب قال في اصل شجره في يوم صائف ثم راح وتركها. ഇത് ബനു ഇസ്രായേലുകളെ കുറിച്ചുള്ള ബാബിൽ കൊടുത്തത് നമുക്ക് മനസ്സിലാക്കുന്നത് ബനു ഇസ്രായേലുകൾ ദുനിയാവിനോട് അതിയായ ഹുബ്ബുള്ളവരാണ് എന്നുള്ളത് കൊണ്ടായിരിക്കണം. കാരണം തൊട്ടടുത്ത ബാബു ദുനിയാ മസലുഹ എന്നാണ്, ദുനിയാവിന്റെ ഉപമ പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അലി വലിദ്ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്താണ് ഞാനും ദുനിയാവും തമ്മിൽ, ഇന്നമാ മസലി വ മസലു ദുനിയ കറാകിബ്, ഞാനും ദുനിയാവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരനെ പോലെയാണ്. ഖാല ഫീ അസ്ലി ശജറതിൻ ഫീ യൗമി സായിഫ്, നല്ല ചൂടുള്ള ദിവസത്തിൽ ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ ഞാൻ വിശ്രമിക്കാനിരുന്നു. സുമറാഹ വ തറക്കഹ, അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കി പോവുക. അതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ഉപമയാണ് പറയുന്നത്, ഏറ്റവും നല്ല ഉപമ. ദുനിയാവിനെ കുറിച്ച് ദുനിയാവിനോട് ഏറ്റവും ഹുബ്ബുള്ള ആളുകളാണ് ജൂതന്മാരെന്നുള്ളത്. അവരെ ഈ ബാബിൽ ഇത് പറയുന്നത് ഒരു മുഅ്മിൻ അങ്ങനെയാവും പാടില്ല. ഒരു മുഅ്മിന്റെ കൽബിൽ ദുനിയാവിനുള്ള സ്ഥാനം ഒരു യാത്രക്കാരൻ ഒരു വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങിപ്പോകുന്നത് പോലെയാണ്, അത്രയേ അവന്റെ കൽബിൽ ദുനിയാവിനുള്ള സ്ഥാനം ഉണ്ടാകാൻ പാടുള്ളൂ. അതിനേക്കാൾ അധികമായിട്ടുള്ള ഒരു വില ദുനിയാവിന് നാം നൽകാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്ദുനിയാ ഫിൽ ആഖിറ ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുക്കും ഉസ്ബുഅഹു ഫി ഹാദിഹി ഫിൽ യം ഫലിയൻദുർ ബിമ തർജിഉ ഇലൈഹി. ദുനിയാവിന്റെയും പരലോകത്തിന്റെയും ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു വിരലെടുത്ത് ഒരു കടലിൽ മുക്കി, എന്നിട്ട് അവൻ എന്താണ് അത് തിരിച്ചെടുത്ത് നോക്കട്ടെ, അത് ദുനിയാവും ബാക്കിയുള്ളത് പരലോക, കടല് പരലോകമാണ്. നമ്മൾ ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. ദുനിയാവ് പറഞ്ഞത് അത്ര നിസ്സാരമാണ്, പരലോകം എന്നുള്ളത് അത്ര വലുതാണ്. നമ്മൾ ആ ദുനിയാവ് തന്നെ നമുക്ക് മതിയാവണില്ല, അത്ര നിസ്സാരമായ ദുനിയാവിൽ തന്നെ നമുക്ക് മുഴുകിയിട്ട് മതിയാവണില്ല. അപ്പൊ പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ. അടുത്ത ബാബു ദുനിയാവ് മസലുഹ, ദുനിയാവും അതിന്റെ ഉപമയും. ഹദ്ദസന ശുഅബ അൻ സഈദ് ഇബ്നു അബീ ബുർദ അൻ അബീഹി അൻ ജദ്ദിഹി ഖാല, അബീ ബുർദ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും അദ്ദേഹത്തിന്റെ ജദ്ദിൽ നിന്നും വെല്ലിപ്പയിൽ നിന്നും ഉദ്ധരിക്കുകയാണ്, മാ യുൻതറു മിന ദുനിയ ഇല്ലു കുല്ലു മുഹ്സിനിൻ ഔ ഫിത്നതുൻ തുൻതറു. ദുനിയാവിൽ ഒരാളും കാത്തിരിക്കുന്നില്ല, ഒന്നെങ്കിൽ അവന് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം, അതല്ലെങ്കിൽ അവനൊരു ഫിത്ന. ഈ രണ്ടെണ്ണമാണ് ദുനിയാവിൽ ഒരാളും കാത്തിരിക്കുന്നത്. ദുനിയാവിൽ അതാണുള്ളത്, നമുക്ക് വരുന്ന ഓരോ കാലത്തും നമുക്ക് ഉണ്ടാ പോകുന്ന കാര്യം ഒന്നെങ്കിൽ നമുക്കൊരു പരീക്ഷണം ഫിത്നയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. അതാണ് ദുനിയാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അടുത്തൊരു അസർ, ഹദ്ദസന റബീഉ വൽ ഫളൽ അനിൽ ഹസൻ അൻ സൽമാൻ ഖാല അഹദ ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലിയകുൻ ബലാഗു അഹദികും മിന ദുനിയ കസാദിർ റാകിബ്. ദുനിയാവിൽ ഒരാൾക്ക് ഉണ്ടാകേണ്ട ബുലൂഗ് എന്നൊരു യാത്രക്കാരൻ കൊണ്ടാണ് ഈ വിഭവത്തിനാ പറയാ. അത് ദുനിയാവിൽ നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു യാത്രക്കാരൻ എത്രയാണോ വേണ്ടത് അതുപോലെ ആയിരിക്കണം. ദുനിയാവിനോടുള്ള നമ്മുടെ ബന്ധം അത്ര മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് അത് വലിയ നഷ്ടത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തൊരു ബാബു കൂടി നമുക്ക് നോക്കാം. ബാബു ഹവാനി ദുനിയ, ദുനിയാവിന്റെ നിരർത്ഥകത സൂചിപ്പിക്കുന്ന ബാബ്, അതുമായി ബന്ധപ്പെട്ടിട്ടത്. حدثنا مبارك والربيع عن الحسن عن النبي صلى الله عليه وسلم مر على صخرة منبوذة على ظهر الطريق. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്ത് വഴിയിൽ ഒരു ചത്ത ആട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവനെ കണ്ടു. فقال ابو رسول الله برنا ترون هذه هينه على اهلها فوالله للدنيا اهون على الله من هذه على اهلها. ഈ ജന്തു ഇതിന്റെ ആളുകൾക്ക് എത്ര നിസ്സാരമാണോ എത്ര നിസ്സാരമാണോ അതിനേക്കാൾ നിസ്സാരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ദുനിയാവ് എന്നത്. അള്ളാഹു സുബ്ഹാനഹു ദുനിയാവ് എന്നുള്ളത് അത്രത്തോളം നിസ്സാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹു തആല ഒരു വില കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വില നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഏറ്റവും വലിയ വിഡ്ഢികളായി മാറുക. അള്ളാഹു തആല കൊടുക്കുന്ന വിലയേക്കാൾ വലിയൊരു വില ദുനിയാവിന് നമ്മൾ കൊടുത്താൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ വിഡ്ഢികളായി മാറുക. അടുത്ത അസർ حدثنا سفيان عن ابي قيس عن حزيل بن شرحبيل قال قال عبد الله من اراد الدنيا اضر بالاخره. ആരാണ് ദുനിയാവ് ഉദ്ദേശിക്കുന്നത് അവൻ പരലോകത്ത് അവനെ ദോഷം സംഭവിക്കുന്ന അവസ്ഥയുണ്ടാവും. ومن اراد الاخره اضر بالدنيا يا قوم. ആരാണ് പരലോകം ഉദ്ദേശിക്കുന്നത് അവനെ ദുനിയാവിലും കുറച്ച് ഞെരുക്കുകളും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരും. فاضروا بالغاني بالفاني للباقي. നിങ്ങൾ എന്ത് ചെയ്യുക നിലനിൽക്കാത്ത കാര്യം കാര്യം ഒഴിവാക്കിയിട്ട് പരലോകത്തിന് വേണ്ടി ദോഷം സഹിക്കുക. അതായത് ഒരാൾ പരലോകം മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ചാൽ അവന് ദുനിയാവിൽ പലതും നഷ്ടമാവും. ദുനിയാവിൽ പിന്നെ ചിലപ്പോൾ സമ്പത്ത് നഷ്ടമാവും, സ്ഥാനമാനങ്ങൾ നഷ്ടമാവും, ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാവും, കുറെ ദോഷങ്ങൾ സഹിക്കേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. എന്നാൽ ഒരാൾ ദുനിയാവ് മാത്രം ഉദ്ദേശിച്ചാലോ അവന് പരലോകത്തും കുറെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങൾ നിലനിൽക്കുന്ന പരലോകത്തിന് വേണ്ടി നശിച്ചു പോകുന്ന ദുനിയാവിന്റെ നഷ്ടങ്ങൾ സഹിക്കുക, അതിൽ ക്ഷമിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ പരലോകത്ത് അവന് നേട്ടം ലഭിക്കും. ആ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ പറയുന്നത്, ദുനിയാവ് അത്രയേ ഉള്ളൂ എന്നുള്ളത്. حدثنا شعبة عن عمرو بن مرة عن عبد الله بن سلمة عن معاذ معاذ رضي الله عنه പറഞ്ഞു كيف انتم عند ثلاث دنيا تقطع رقابكم وذلة عالم وجدال منافق بالقران. معاذ رضي الله عنه ഒരിക്കൽ ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം മൂന്ന് കാര്യത്തിൽ. ദുനിയ തഖ്തഉ റിഖാബക്കും, നിങ്ങളുടെ വളരെയധികം ദുനിയാവ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്, നിങ്ങളുടെ ഒരുപാട് ദുനിയാവ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത്. വസല്ലത്തി ആലിം, ഒരു ആലിമിന്റെ അബദ്ധം. വജിദാലി മുനാഫിഖും ബിൽ ഖുർആൻ, ഒരു മുനാഫിഖ് ഖുർആൻ കൊണ്ട് തർക്കിക്കുക എന്നുള്ളത്. ഇതിനെ കുറിച്ച് എന്താ പറയാൾ ഫസഖതു, അവിടെ ആളുകൾ ഒന്നും മിണ്ടിയില്ല, അവർ മിണ്ടാതിരുന്നു. ഫഖാല മുആദ് ഇബ്നു ജബൽ, അപ്പൊ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു അമ്മദ് ദുനിയ തഖ്തഉ റിഖാബക്കും رقابكم فمن جعل الله غناه في قلبه فقد هدي. ദുനിയാവ് ധാരാളമായി ലഭിക്കുക എന്നുള്ളത് ഒരുത്തന്റെ കൽബിൽ അല്ലാഹു തആല ഗിന നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ ഹിദായത്തിലായി. വമല്ല, ഇനി ഒരാൾക്ക് അതില്ല എങ്കിൽ ഫലൈസ ബിനാഫിഅതിഹി ദുനിയാ, അവന് ദുനിയാവ് എത്ര കിട്ടിയിട്ടും കാര്യമില്ല. കൽബിൽ ഗിന ഇല്ല എങ്കിൽ ദുനിയാവ് എത്ര ഉണ്ടെങ്കിലും മനസ്സമാധാനത്തോടുകൂടി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. എത്ര സമ്പന്നർ, എത്ര സമ്പന്നരെ നമുക്ക് നൽകും, അവരുടെ ഉറക്കത്തിന്റെ അവസ്ഥ, അവർക്ക് സമാധാനത്തിന്റെ അവസ്ഥ, അവരുടെ ചിന്തയുടെ അവസ്ഥ. ദീനില്ലാത്ത ആളുകൾ, അവർക്ക് എപ്പോഴും ഭയമാണ്, അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള പേടി, ഇപ്പോഴത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, ഇനിയും വേണമെന്നുള്ള ആർത്തി, ഇത് മാത്രം അവർക്ക് ഉണ്ടാവുക. അപ്പൊ കൽബിൽ ഖിന ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഖിന. അതില്ലാതെ എത്ര സമ്പത്ത് കിട്ടിയിട്ടും യാതൊരു കാര്യവും ഉണ്ടാവില്ല. വമ്മസില്ലത്തിൽ ആലിം, ഒരു ആലിമിന്റെ അബദ്ധം എന്ന് പറഞ്ഞാൽ മുആദ് റളിയല്ലാഹു പറയാണ് ഫൈനിഹ്തദാ ഫലാ തുഖല്ലദു ദീനക്കും, അവൻ നേരായ മാർഗത്തിലാണെങ്കിൽ അവന്റെ ദീനിനെ നിങ്ങൾ അന്ധമായി പിൻപറ്റരുത്, അന്ധമായിട്ട് പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാവരുത്. വൈൻ ഫുത്തിന ഫലാ തഖ്തഉ മിൻഹു ആനാതിക്കും, ഞാൻ എന്തെങ്കിലും അവൻ ഒരു ഫിത്നയിൽ അകപ്പെട്ടാലോ അവനുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചളയുകയും ചെയ്യരുത്. ഫൈനൽ മുഅ്മിന യുഫ്തനു സുമ്മ യുഫ്തൻ, മുഅ്മിൻ പരീക്ഷിക്കപ്പെടും പിന്നെയും പരീക്ഷിക്കപ്പെടും, സുമ്മ യതൂബ് പിന്നെ അവൻ പശ്ചാത്തലം വെച്ച് മടങ്ങും. അപ്പോ എന്ത് മാറ്റം ഉണ്ടാവുക, അതായത് ഒരു ആലിമിന് ശരിയായി കഴിഞ്ഞാൽ അന്ധമായി പിൻപറ്റുന്ന അവസ്ഥയുണ്ടാവരുത്, എന്തെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ അവനുമായിട്ടുള്ള ബന്ധം മുറിക്കുന്ന അവസ്ഥയുണ്ടാവരുത്, കാരണം അവൻ മാറി വന്നേക്കാം. എന്നിട്ട് വമ്മ ജിദാൽ മുനാഫിഖും ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഒരു മുനാഫിക്ക് തർക്കിക്കുകയാണ് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പറയുകയാണെങ്കിൽ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫൈനലിൽ ഖുർആനി മനാറൻ കമനാരി ത്വരീഖ്, ഖുർആനിൽ ചില മിനാരങ്ങളുണ്ട് വഴിയിലുള്ള മിനാരങ്ങളെ പോലെ. ലാ യഖാദു യഖ്ഫാ അലാ അഹദിൻ, ഒരാൾക്കും അത് മറച്ചു വെക്കാൻ സാധിക്കില്ല. ഫമാ അറഫ്തും, നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ ഫതമസ്സകൂ ബിഹ്, ഖുർആന്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കിയാൽ നിങ്ങൾ അത് മുറുകെ പിടിക്കുക. വമാ ഉഷ്കില അലൈക്കും ഫക്കിലൂഹ് ഇലാ ആലിമി, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ല എങ്കിൽ അതൊരു ആലിമിന്റെ അടുത്ത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പൊ ഈ അസർ ഇവിടെ കൊടുക്കാനുള്ള കാരണം ദുനിയാവുമായി ബന്ധപ്പെട്ടുള്ള വാക്കാണ്. ദുനിയാവിന്റെ നിരർത്ഥകരാണ് ഈ ബാബിൽ പറയുന്നത്. ഇവിടെ ദുനിയാവിൽ പറഞ്ഞ എന്താണ്, ഒരു ദുനിയാവ് എത്ര ലഭിച്ചാലും അവന്റെ കൽബിൽ ഗിന ഇല്ലെങ്കിൽ അത് നഷ്ടമാണ്. യഥാർത്ഥ ഗിന കൽബിന്റെ ഗിനയാണ്. അവന് ദുനിയാവില്ലെങ്കിലും കൽബിന് ഗിന ഉണ്ടെങ്കിൽ അവൻ ഏറ്റവും സമാധാനത്തിലുമായിരിക്കും. അതുപോലെ ഈ ബാബിൽ അവസാനത്തേത് ഹദ്ദസ്നാ വഖീഅ് അനിൽ അഅ്മശ് അനി ഇബ്രാഹിം ഖാല ഖാല അബ്ദുല്ലാഹ് മൻ അറാദ ദുനിയ അവറ ബില്ലാഖിറ വമൻ അറാദ അല്ലാഖിറ അവറ ബിദുനിയ. ഒന്നാമത്തെ പറഞ്ഞ അതേ അതരനെയാണ്, പരലോകം ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും, ദുനിയാവ് ഉദ്ദേശിക്കുന്നതിന് പരലോകത്തും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഫലം. ഇൻഷാല്ലാ അടുത്ത ബാബുകള് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.